2020 ജൂലൈ 2 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും മുഖപ്രസംഗം. ഇന്ത്യ നടത്തിയ ഡിജിറ്റൽ അറ്റാക്ക്. അതിർത്തി സംഘർഷത്തിലൂടെ ഇന്ത്യയെ വിരട്ടി ഒതുക്കാമെന്ന് കരുതിയ ചൈനയെ അമ്പരപ്പിക്കുന്ന നീക്കമാണ് ഡിജിറ്റൽ അറ്റാക്കിലൂടെ ഇന്ത്യ നടത്തിയത്. സോഷ്യൽ മീഡിയയിലെ 59 ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത് ചൈനയുടെ ഡിജിറ്റൽ സിൽക്ക് റൂട്ടിന് മാരകമായ തിരിച്ചടിയായി. അതിർത്തിയിൽ സൈനിക സന്നാഹം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ഭീഷണിക്കും വഴങ്ങില്ല എന്ന സന്ദേശം ഇന്ത്യ ആദ്യമേ നൽകി. സംഘർഷം തീർന്നിട്ടില്ലെങ്കിലും ആളിക്കത്താതെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു പടി കൂടി കടന്ന് ചൈനയുടെ കച്ചവട മുഖത്തേക്ക് ഇന്ത്യ ഡിജിറ്റൽ നിറയൊഴിച്ചത്. സംഘർഷം കൂടിയാൽ നിങ്ങൾക്ക് നഷ്ടം കൂടുതലായിരിക്കും എന്ന് വാചകത്തിലൂടെ വിരട്ടുകയല്ല, ചൈനീസ് ആപ്പ് നിരോധനത്തിലൂടെ പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. ടിക്ടോക്, യുസി ബ്രൌസർ, ഹെലോ, ഷോപ്പിംഗ് ആപ്പായ ക്ലബ് ഫാക്ടറി തുടങ്ങി 59 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചതിന് കാരണമായി ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും അഖണ്ഡതയ്ക്കും അവ ഭീഷണിയായിരിക്കുന്നു എന്നതാണ്. ഐടി വകുപ്പിന്റെ 69A വകുപ്പ് പ്രകാരമാണ് നിരോധനം. ഇന്ത്യയിൽ ഈ ആപ്പുകൾ ഉപയോഗിക്കുന്നവരുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള ഡേറ്റ ചൈനയിലേക്ക് അനുവാദമില്ലാതെ മാറ്റി എന്ന പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇതിനാധാരമായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 2017 മദ്രാസ് ഹൈക്കോടതി ടിക്ടോക്ക് 3 മാസത്തേക്ക് നിരോധിച്ചിരുന്നു. അത് സുരക്ഷാ ഭീഷണിയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല. കുട്ടികളുടെ ശ്രദ്ധ തിരിക്കുന്നതിനോടൊപ്പം നാശോന്മുഖമായ പ്രവണത അവരിൽ വളർത്താൻ ഇത് ഇടയാക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കോടതിയുടെ ഇടപെടൽ. എന്നാൽ 3 മാസം കഴിഞ്ഞ് കോടതി നിരോധനം പിൻവലിച്ച ഉടനെ ടിക്ടോക്ക് വീണ്ടും ആക്റ്റീവായി. ഇത്തവണത്തെ നിരോധനത്തിന്റെ പശ്ചാത്തലം അതല്ല. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൽ 20 ഇന്ത്യൻ ഭടന്മാർക്ക് ജീവത്യാഗം നടത്തേണ്ടി വന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഉറച്ച തീരുമാനം. ഇന്ത്യയുടെ സുരക്ഷാ പ്രശ്നം കാരണമായി പറഞ്ഞിരിക്കുന്നതിനാൽ നിയമപരമായി അനുകൂലമായ ഒരു നടപടിയും ഇന്ത്യൻ കോടതികളിൽ നിന്നും ചൈനീസ് കമ്പനികൾക്ക് ലഭിക്കില്ല. സംഘർഷം കെട്ടടങ്ങി മുന്നോട്ടുവെച്ച കാൽ ചൈന പിൻവലിക്കുന്നതുവരെ നിരോധനം തുടരാനാണ് സാധ്യത. ഈ നിരോധനം ദീർഘനാൾ നീണ്ടു നിൽക്കാം. ഈ ഇടവേളയിൽ ചൈനയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കും. ഇന്ത്യയ്ക്കാകട്ടെ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ പുതിയ പ്ലാറ്റ്ഫോമുകളുമായി രംഗത്തു വരാനും കഴിയും. അതായത് നിരോധനം പിൻവലിച്ചാലും ചൈനീസ് കമ്പനികൾക്ക് പഴയ ബിസിനസ് അതേപടി ലഭിക്കില്ല. കച്ചവടം പൂട്ടുമെന്ന് മനസ്സിലാകുമ്പോൾ കുരച്ചുകൊണ്ടുവന്ന ചൈനയ്ക്ക് വാലാട്ടേണ്ടി വരും. മാത്രമല്ല ഇന്ത്യയുടെ ഈ തീരുമാനം അന്താരാഷ്ട്ര രംഗത്തും അനുരണനങ്ങൾ സൃഷ്ടിക്കും. മറ്റു പല രാജ്യങ്ങളും ചൈനീസ് ആപ്പുകൾ നിരോധിച്ചുകൊണ്ട് രംഗത്തു വന്നേക്കാം. കോവിഡ് ബാധയുടെ ഉറവിടം എന്ന രീതിയിൽ ചൈന അത്രമാത്രം ലോകരംഗത്ത് വെറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ആ രീതിയിൽ വീക്ഷിച്ചാൽ ചൈനയുടെ നഷ്ടം വിചാരിക്കുന്നതിലും അപ്പുറമാകും. ചൈനയിലെ ബൈറ്റ് ഡാൻസ് എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ടിക്ടോക്ക് തുടങ്ങിയ ആപ്പുകൾ സാമ്പത്തികമായി ചെറിയ കളിയല്ല നടത്തുന്നത്. ടിക്ടോക്ക് ഡൌൺലോഡ് ചെയ്തവരുടെ എണ്ണം ഇന്ത്യയിൽ 12 കോടിയാണ്. കാണുന്നവരുടെ എണ്ണം 20 കോടി വരും. ഷെയറിറ്റ് 20 കോടിയും യുസി ബ്രൌസർ 13 കോടിയും മൈ കമ്മ്യൂണിറ്റി 8 കോടിയും ജനങ്ങൾ ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരുടെ മൊത്തം എണ്ണം 45 കോടിയാണ്. ഇതിൽ ചെറിയ 1% പേരൊഴികെ ബാക്കി എല്ലാവരും ചൈനീസ് ആപ്പുകൾ ഉപയോഗിക്കുന്നവരാണ്. ടിക്ടോക്കിലൂടെ മാത്രം ചൈനയ്ക്ക് 2019 ജൂലൈ 7 കാലയളവിൽ 25 കോടിയാണ് ലഭിച്ചത്. 2020 ജൂലൈ 7 കാലയളവിൽ അവർ പ്രതീക്ഷിച്ചത് 100 കോടിയാണ്. അതായത് ടിക്ടോക്കിൽ നിന്ന് മാത്രം പ്രതിവർഷം 300-400 കോടി രൂപ വരുമാനമാണ് ലക്ഷ്യം. ഇത് ഒരു ആപ്പിന്റെ കാര്യം മാത്രം. അങ്ങനെ നോക്കുമ്പോൾ നിരോധനം എന്ന ഇന്ത്യയുടെ ഡിജിറ്റൽ അറ്റാക്കിലൂടെ ചൈനയ്ക്ക് പ്രതിവർഷം നഷ്ടമാകുന്നത് കുറഞ്ഞത് 3000 കോടി രൂപയാകും. ഇന്ത്യക്കാരായ കുറച്ചുപേർക്ക് ജോലി നഷ്ടപ്പെടും എന്നത് ഇതിന്റെ ഒരു മറുവശമാണ്. ഈ ആപ്പുകളുടെ കമ്പനികൾ മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, ബംഗളൂരു തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ഓഫീസുകൾ തുറക്കുകയും ജീവനക്കാരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. 2000 പേർക്കെങ്കിലും ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ദേശവികാരം ചൈനയ്ക്ക് എതിരാകുമ്പോൾ ഇതൊരു നഷ്ടമായിട്ടല്ല ത്യാഗമായിട്ടേ കണക്കാക്കാനാകൂ. ഹ്രസ്വ വീഡിയോ പ്ലാറ്റ്ഫോമായ ടിക്ടോക്ക് ഇന്ത്യയിൽ പലർക്കും വരുമാന മാർഗം കൂടിയാണ്. വീഡിയോ കാണുന്നവരുടെയും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോവേഴ്സ് ആകുന്നവരുടെയും എണ്ണം കൂടുന്നതിനനുസരിച്ച് ടിക്ടോക്ക് താരങ്ങൾക്ക് വരുമാനവും കൂടും. ഇതിൽ തന്നെ പല കള്ളക്കളികളും ചൈനീസ് കമ്പനികൾ കാണിക്കാറുണ്ട്. കള്ളക്കണക്ക് പറയുന്നത് ചൈനയുടെ രീതികളിലൊന്നാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്. സർഗാത്മകത പ്രകടിപ്പിക്കാൻ പലർക്കും ഒരു പൊതുവേദിയായി മാറിയതാണ് ടിക്ടോക്കിന്റെ വിജയം. ഇതിനെ വെല്ലുന്ന തദ്ദേശീയമായ ആപ്പുകൾ ഇന്ത്യൻ കമ്പനികൾക്കും വികസിപ്പിക്കാവുന്നതേയുള്ളൂ. അതിലൂടെ ഇപ്പോൾ ഉണ്ടാകുന്ന ചെറിയ നഷ്ടം ഭാവിയിൽ വലിയ നേട്ടമായി ഇന്ത്യയ്ക്ക് മാറ്റിയെടുക്കാനാവും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഈ ഡിജിറ്റൽ അറ്റാക്ക് എന്തുകൊണ്ടും ഭാവിയിൽ രാജ്യത്തിന് ഗുണകരമായി ഭവിക്കാനേ വഴിയുള്ളൂ. ചൈനയ്ക്ക് അപാര പാരയായും.